ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഭൂമിക ജമാഅത്തെ ഇസ്ലാമിയുടെയും. എഴുതിയത് ഖാലിദ് മൂസ. മേലാളന്റെ രാഷ്ട്രീയത്തിനെതിരെ അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയമെന്നത് ഖുർആന്റെ ഉജ്ജ്വല പ്രമേയമാണ്. ഈ പ്രമേയത്തെയാണ് ലോക ഇസ്ലാമിസ്റ്റ് സമൂഹം ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് പടിഞ്ഞാറും പടിഞ്ഞാറിനോട് അനുഭാവമുള്ള മുസ്ലിം രാഷ്ട്രീയവും ഇന്ത്യയും ഇസ്രായേലും പ്രയോഗിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുമെല്ലാം ഖുർആനിക രാഷ്ട്രീയത്തിന്റെ പ്രതിപക്ഷത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന അടിച്ചമർത്തപ്പെട്ടവന്റെ രാഷ്ട്രീയത്തിനെതിരിലാണ് അമേരിക്ക, ഇന്ത്യ, ഇസ്രായേൽ, അറബ് രാഷ്ട്ര ഐക്യം ഇന്ന് രൂപം കൊള്ളുന്നത്. ഇറാനും അമേരിക്കയും കലഹിക്കുമ്പോൾ ഇറാനും വെനിസ്വേലയ്ക്കും തോളോട് തോൾ ചേരാൻ കഴിയുന്നത് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വിമോചനശേഷി കാരണമാണ്. ഖുർആൻ വായിക്കാനുള്ള വിനയം ഇനിയും മതേതരവാദികളും ഭൗതികവാദികളും വേണ്ടത്ര പ്രകാശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്ലാം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാകാത്തത്. രാഷ്ട്രീയം മൈനസ് ചെയ്തു കഴിഞ്ഞാൽ ഖുർആൻ ആത്മാവില്ലാത്ത ജഡമായി തീരുമെന്നതാണ് വസ്തുത. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ ആത്മീയ കലാപമാണ് ഖുർആൻ, ആത്മീയതയുടെ രാഷ്ട്രീയവും. ജീവിതത്തെയാകെ ദൈവം ഭരിക്കുന്നു എന്നതാണ് ഖുർആന്റെ അടിസ്ഥാന രാഷ്ട്രീയം. ദൈവത്തിന്റെ ഭരണം എന്ന സംജ്ഞ ഒരു വംശീയതയ്ക്കും വഴങ്ങുന്നതല്ല, ഒരു ദേശാതിർത്തിയെയും മൌലികമായി പരിഗണിക്കുന്നതുമല്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം ഒന്നാമതായി ഊന്നുന്നത്. ദൈവത്തെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്ന് അത് തുടങ്ങുന്നു. ബഹുദൈവങ്ങളെ ആരാധിക്കാൻ അത് അനുവദിക്കുന്നു. ബഹുദൈവങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും അന്തസ് കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യത ദൈവരാജ്യം ഏറ്റിരിക്കുന്നു. ആരാധനാമൂർത്തികളെ അവമതിക്കുന്നത് ഇസ്ലാമിക ഭരണഘടന പ്രകാരം വിലക്കപ്പെട്ടതാണ്. നിർബന്ധിത മതപരിവർത്തനം വിലക്കിയ വകുപ്പ് ഖുർആനിലുള്ളതാണ്. വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, പ്രചാരണ സ്വാതന്ത്ര്യം എന്നീ മൂന്ന് തത്വങ്ങൾ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന പൊതുവായ രാഷ്ട്രീയാധികാരങ്ങളാണ്. ചർച്ചുകളും അമ്പലങ്ങളും മഠങ്ങളും സംരക്ഷിക്കാൻ ഇസ്ലാമിക സേനയെ ഖുർആൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ രാഷ്ട്രീയം. ഇസ്ലാമിക രാഷ്ട്രീയം വിട്ടുവീഴ്ചയില്ലാതെ കലഹിക്കുന്നത് വിശിഷ്ട ഭരണവർഗം എന്ന ഭൗതിക കാഴ്ചപ്പാടിനോടാണ്. ഇസ്ലാമിൽ വിശിഷ്ട ഭരണവർഗം എന്നൊന്നില്ല. ദൈവം ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കുകയും ജീവിത ദൗത്യം നിർണയിക്കുകയും ചെയ്ത ശേഷം ആകാശലോകത്ത് വെച്ച് അഭൗമ ജീവിവർഗങ്ങളോട് ആദ്യ മനുഷ്യൻ ആദമിനെ പ്രണമിക്കാൻ കൽപ്പിച്ചപ്പോൾ വിസമ്മതിച്ച ഇബിലീസ് അഥവാ പിശാജ് മുന്നോട്ടുവച്ചത് ഇന്നും നിലനിൽക്കുന്ന വിശിഷ്ട ഭരണവർഗ സങ്കല്പത്തിന് തുല്യമാണ്. മണ്ണിൽ നിന്ന് പടയ്ക്കപ്പെട്ട ആദമിനേക്കാൾ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാനാണ് ശ്രേഷ്ഠൻ എന്നായിരുന്നു ഇബിലീസിന്റെ വാദം. വരേണ്യ മൂല്യബോധം സൃഷ്ടിക്കുന്ന ശ്രേഷ്ഠതാവാദത്തിന്റെ ചെകുത്താൻ ദർശനമാണല്ലോ അമേരിക്കൻ വർണ്ണമേധാവിത്വത്തിന്റെയും ഇന്ത്യൻ സവർണാധിപത്യത്തിന്റെയും ജൂത സയനിസ്റ്റ് വംശാധിപത്യത്തിന്റെയും അടിത്തറ. ഈ വരേണ്യ സിദ്ധാന്തങ്ങളോടുള്ള തീർത്താൽ തീരാത്ത സംഘർഷമാണ് ഇസ്ലാമിക രാഷ്ട്രീയം. നൂഹ്നബി വംശീയാധിപത്യത്തോട് പൊരുതി ഹൂദ്നബിയും സ്വാലിഹ്നബിയും ആഡംബരം മുഖമുദ്രയാക്കിയ മുതലാളിത്ത വികസന കോയ്മയോട് കലഹിച്ചു. ശുഐബ് നബി വാണിജ്യ മേധാവിത്വത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. ലൂത്ത് നബി ലൈംഗിക ഉദാരവാദത്തിന്റെ അശ്ലീല രാഷ്ട്രീയത്തെ പുച്ഛിച്ചു. മൂസാനബി തന്റെ രാഷ്ട്രീയത്തിന്റെ ആമുഖം രചിച്ചത് ഇങ്ങനെയാണ്: നാം ആഗ്രഹിക്കുന്നു അടിച്ചമർത്തപ്പെട്ടവരോട് ഔദാര്യം ചെയ്യാൻ, അവരെ നായകരാക്കാൻ, ഭൂമിയുടെ അനന്തരാവകാശികളാക്കാൻ, അവർക്ക് ഭൂമിയിൽ അധികാരം നൽകാൻ. വിശപ്പിന്റെ പരിഹാരമാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ മുഖ്യ പരിഗണനകളിലൊന്ന്. വിശ്വാസിയുടെ വിശപ്പ് ഒരു പ്രശ്നമായി ഇബ്രാഹിം നബി ഉയർത്തിയപ്പോൾ അവിശ്വാസിയുടെ വിശപ്പ് എന്നത് അതിനോട് ചേർത്തുവച്ച ദൈവത്തിന്റെ പരമാധികാരം എത്ര സർഗാത്മകമല്ല. വിശപ്പിന്റെ പരിഹാരം അജണ്ടയിലില്ലാത്തവർ മതനിഷേധികളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മണ്ണിനോട് മല്ലടിക്കുന്ന ദരിദ്രന്റെ വിമോചനം ധർമ്മമുന്നേറ്റമായി ഖുർആൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ മനുഷ്യരുടെയും വിശപ്പ് മാറുകയെന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അജണ്ടകളിൽ മുൻഗണനയർഹിക്കുന്നതായിരിക്കും. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പ്രായോഗികത. ജനകീയ സ്റ്റേറ്റ് എന്നതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പ്രയോഗരൂപം. പ്രവാചകൻ മുഹമ്മദ് നിർവഹിച്ച മദീനാ വിപ്ലവത്തിലൂടെയാണല്ലോ പുതിയ കാലത്തെ ഇസ്ലാമിന്റെ പ്രയോഗം ആരംഭിച്ചത്. മദീനാ വിപ്ലവത്തിന്റെ പ്രഥമ നാളുകളിൽ തന്നെ ജനകീയ സ്റ്റേറ്റ് എന്ന ഇസ്ലാമിക താൽപര്യം മുഹമ്മദ് നബി നടപ്പാക്കുകയുണ്ടായി. പ്രവാചകൻ വിവിധ ജനവിഭാഗങ്ങളുടെ നായകന്മാരെ ഒരിടത്ത് വിളിച്ചു ചേർത്തു. മുസ്ലിംകൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, വിഗ്രഹാരാധകർ എല്ലാവരും അവരിലുണ്ടായിരുന്നു. പ്രസ്തുത സമ്മേളനത്തിൽ മുഹമ്മദ് നബി തന്റെ രാഷ്ട്രീയ നയം ഇപ്രകാരം പ്രഖ്യാപിച്ചു: എല്ലാ വിശ്വാസഭേദങ്ങളും ആചാര സമ്പ്രദായങ്ങളും ജീവിത രീതികളും അന്യൂനം നിലനിർത്തിക്കൊണ്ടുതന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയും ശക്തി പ്രാപിക്കുകയും വേണം. ചുറ്റും ശത്രുക്കളുണ്ട്, നമുക്ക് സുരക്ഷിതത്വവും ജീവിത ഭദ്രതയും വേണം. നാം ഒരു ശക്തമായ രാഷ്ട്രമായി മാറണം. ഭൂരിപക്ഷം പൌരന്മാരെയും മുസ്ലിങ്ങളാക്കി മുസ്ലിങ്ങളുടെ മതതാൽപര്യത്തിന് അനുകൂലമാക്കി തീർക്കുന്ന ഒരു മതാധികാര കേന്ദ്രമാണ് ഇസ്ലാമിക രാഷ്ട്രമെന്ന നുണപ്രചാരണത്തിന് ഒന്നാം തരം മറുപടിയാണ് മദീന വിപ്ലവം. മുഹമ്മദ് നബിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ദർശനത്തിലൂന്നിയ ഒരു ആദർശ രാഷ്ട്രീയ വിപ്ലവത്തിന് മദീന വേദിയാകുമ്പോൾ മുസ്ലിങ്ങൾ 10,000-ൽ 1,500 മാത്രം, 3,500 വിഗ്രഹാരാധകരും 3,000 യഹൂദികളും 2,000 ക്രിസ്ത്യാനികളും, അങ്ങനെ വിശ്വാസ വൈവിധ്യത്തിന്റെ 100 പൂക്കൾ വിരിയുന്ന ഒരു ബഹുമത ബഹുസ്വര ആദർശ സ്റ്റേറ്റായി മദീന ചരിത്രത്തിൽ ഇടം നേടി. ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമുണ്ട്. അതുപ്രകാരം ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ ഭരണപക്ഷവും അമുസ്ലിങ്ങൾ പ്രതിപക്ഷവുമായിരിക്കുമെന്ന പ്രചാരണം വസ്തുനിഷ്ഠമല്ല. ദിമ്മികൾ എന്നത് ചീത്തപ്പേരല്ല, സുരക്ഷിത പൌരൻ എന്ന സ്ഥാനപ്പേരാണ്. മനുഷ്യന്റെ മൌലികമായ അവകാശങ്ങൾ ആർക്കും തടയപ്പെടരുതെന്ന് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ നിർബന്ധമാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ ഇസ്ലാമിക ഭരണകൂടം ഗൌരവത്തിൽ സംരക്ഷിക്കണം. അതിന്റെ വികാസമായാണ് ഇസ്ലാമിക ഭരണ സംവിധാനങ്ങളിൽ അവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ നിഷ്കർഷിച്ചത്. അബുൽ അഅ്ല മൗദൂദി പാകിസ്ഥാനിൽ ഇസ്ലാമിക ഭരണഘടന തയ്യാറാക്കിയതിൽ ഇത് സവിശേഷമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങളുടെ നീതിപൂർവമായ വിതരണവും സ്റ്റേറ്റ് പ്രധാന ബാധ്യതയായി ഏറ്റെടുത്തിരിക്കണം. നീതിയുടെയും മൌലികാവകാശങ്ങളുടെയും വിഷയത്തിൽ എല്ലാവരെയും തുല്യരായി ഗണിക്കാത്ത സ്റ്റേറ്റ് ജാഹിലിയ അഥവാ അനിസ്ലാമിക സ്റ്റേറ്റാണ്, ഭരണകർത്താവ് മുസ്ലിമാണെങ്കിൽ പോലും. നീതി നിർവഹണത്തിൽ മതവും ജാതിയും നിറവും വർഗവും വിവേചന മാനദണ്ഡമാവുന്നിടത്ത് ഇസ്ലാം റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. ജനാധിപത്യ രാജാധിപത്യ സമഗ്രാധിപത്യ സങ്കല്പങ്ങളിലെ ഭരണത്തലവനിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ഇസ്ലാമിലെ ഖലീഫ. ഒരു പൌരനെന്ന നിലയ്ക്ക് രാഷ്ട്രത്തിലെ ഇതര പൌരന്മാർക്കുള്ളതിനേക്കാൾ ഒരു അവകാശവും ഭരണത്തലവന് കൂടുതൽ നൽകാൻ ഇസ്ലാം ഒരുക്കമല്ല. ഖലീഫ ആരെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ മേൽ ഒരു നിയമവും സ്വന്തം നിലയ്ക്ക് നിർമ്മിക്കാൻ ഖലീഫയ്ക്ക് അധികാരവുമില്ല. അഥവാ ജനാധിപത്യത്തിന്റെ നന്മയെ ഉൾക്കൊള്ളാനും തിന്മയെ തള്ളിക്കളയാനുമുള്ള സർഗാത്മകത ഇസ്ലാമിക ഖിലാഫത്ത് പ്രകാശിപ്പിക്കുന്നു. ഖലീഫയെ നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കാൻ ഒരു പ്രത്യേക അനുമതിയുടെയും ആവശ്യമില്ല. ചീഫ് ജസ്റ്റിസിന്റെ വിധിക്ക് വഴങ്ങാത്ത ഒരു ചീഫ് എക്സിക്യൂട്ടീവും ഇല്ലെന്നതാണ് ഇസ്ലാമിക ഭരണ സംവിധാനത്തിന്റെ അനാദൃശ്യമായ ഔന്നത്യം. ഏത് സാധാരണക്കാർക്കും മുഖ്യ ഭരണാധികാരിയെ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കാൻ ഒരു തടസ്സവുമില്ലാത്ത ഭരണവ്യവസ്ഥയെ മാത്രമേ ഇസ്ലാം എന്ന് വിളിക്കൂ. തടസ്സമുണ്ടെങ്കിൽ അതിന് ജാഹിലിയത്ത് എന്ന് വിളിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് മുസ്ലിമാണെങ്കിൽ പോലും. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ നിയമസ്രോതസ്. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ നിയമസ്രോതസ്സാണ് ശരീഅത്ത്. നീതി സാക്ഷാത്കരിക്കാനുള്ള നിയമവ്യവസ്ഥിതിയാണ് ശരീഅത്ത്. ശരീഅത്തിനനുസരിച്ചുള്ള ഭരണക്രമത്തിന് മനുഷ്യനോടം പഴക്കമുണ്ട്. യൂസുഫ് അഥവാ ജോസഫ്, ദാവൂദ് അഥവാ ദാവീദ്, സുലൈമാൻ അഥവാ സോളമൻ, മുഹമ്മദ് എന്നിവർ ശരീഅത്തനുസരിച്ച് നീതിവാഴ്ചയുടെ ലോകമാതൃകകളാണ്. ഖുർആൻ അത് വരച്ചു കാണിച്ചിട്ടുണ്ട്. ഭക്ഷ്യ വിഭവസമ്പന്നമായ ഒരു സ്റ്റേറ്റിന്റെ രൂപകൽപ്പന കൊണ്ടാണ് യൂസഫ് ശ്രദ്ധേയനായത്. ദാവൂദും സുലൈമാനും നീതിന്യായ വാഴ്ചയുടെ വിസ്മയകരമായ ഉദാഹരണങ്ങളാണ്. ജനപക്ഷത്തു നിന്നുകൊണ്ട് വ്യവസായിക മുന്നേറ്റം നടത്താനും ഇരുവർക്കും കഴിഞ്ഞു. മർദ്ദകരായ സ്വന്തം ഭരണാധികാരികൾക്കെതിരെ ജനം ഇസ്ലാമിനെ സഹായിച്ചപ്പോഴാണ് മുഹമ്മദിന്റെ ഭരണകൂടം വികസിച്ചത്. റോമിന്റെയും യൂറോപ്പിന്റെയും കീഴിലുള്ള ഭരണപ്രദേശങ്ങളിൽ ഇസ്ലാം വിമോചന ദൌത്യവുമായി കടന്നുചെന്നപ്പോൾ സഹർഷം സ്വാഗതം ചെയ്യപ്പെട്ട ചരിത്ര വസ്തുത സർവാംഗീകൃതമാണ്. ശരീഅത്ത് ഭരണത്തിൽ സമൃദ്ധി ആഘോഷിച്ചത് ജനങ്ങളാണ്, ഭരണാധികാരികളല്ല എന്നതിന് ചരിത്രം സാക്ഷി. ഖൈബറിലെ സമ്പത്ത് മദീനയിലെ ഖജനാവിനെ സമ്പന്നമാക്കിയ സന്ദർഭത്തിലും പ്രവാചകൻ മുഹമ്മദിന്റെ വീട് അർദ്ധപട്ടിണിയിലായിരുന്നു. ശിക്ഷയുടെ അബുഗുറൈബുകളും ഗ്വാണ്ടനോമകളുമല്ല സമൃദ്ധിയുടെ സാധാരണ ഭവനങ്ങളാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ ഭരണകാലം ബാക്കിവച്ചത്. ഭരണാധികാരി മെലിഞ്ഞപ്പോൾ സാധാരണ പൌരൻ തടിച്ചുവെന്നതാണ് ആ ഭരണത്തിന്റെ അടയാളക്കുറി. കുടുംബവാഴ്ചയ്ക്കെതിരെ ജനാധിപത്യത്തിന്റെ ശാക്തീകരണമായിട്ടാണ് ഇസ്ലാമിക സമൂഹത്തിൽ നവോത്ഥാനം ഉദയം ചെയ്യുന്നത്. അമവി കുടുംബവാഴ്ചയെ ഉമറുബിൻ അബ്ദുൽ അസീസ് എന്ന അമവി പ്രതിനിധിക്ക് തന്നെ തിരുത്താൻ കഴിഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ തനത് ജനാധിപത്യ ശേഷി കൊണ്ടാണ്. സലാഹുദ്ദീൻ അയ്യൂബി സുൽത്താൻ പദവിയിലിരിക്കെ തന്നെ ജനാധിപത്യത്തിന്റെ എല്ലാ സദ്ഗുണങ്ങളും സാക്ഷാത്കരിച്ചു. അമേരിക്ക പോലുള്ള പുരോഗമന ജനാധിപത്യ നാട്യക്കാർ അറബ് ലോകത്തെ കുടുംബവാഴ്ചയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഇസ്ലാമിക നവോത്ഥാന ശക്തികൾ ജനാധിപത്യ വിപ്ലവത്തിനു വേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അമേരിക്കയും സഖ്യകക്ഷികളും മുസ്ലിം രാജാക്കന്മാരെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് മുതലാളിത്തത്തിന്റെ ജനാധിപത്യ വിരുദ്ധത വളരെ വ്യക്തമാണ്. ഫലസ്തീനിലെ ഹമാസും ഈജിപ്തിലെ ഇഹ്വാനും അൾജീരിയയിലെ ഇസ്ലാമിക് സാൽവേഷൻ ഫ്രണ്ടും സ്വീകരിച്ച ജനാധിപത്യ മാർഗങ്ങളെ തുരങ്കം വയ്ക്കുന്നതിന് നേതൃത്വം വഹിച്ചത് ജനാധിപത്യത്തിന്റെ കൊടിവാഹകരെന്ന് നിരന്തരം കുറവയിടുന്നവരായിരുന്നു. തുർക്കിയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിരോധിക്കാനുള്ള മതേതര അതിവാദികളുടെ കുൽസിത ശ്രമങ്ങൾക്ക് മൌനം കൊണ്ട് അനുവാദം കൊടുക്കുകയായിരുന്നു ലോകത്തിലെ ജനാധിപത്യവാദികൾ. അമേരിക്ക സൈനിക ഹുങ്കിന്റെ ഭീകര രാഷ്ട്രീയം കൊണ്ട് ഇറാനെ ഭയപ്പെടുത്തുമ്പോൾ ഇറാനിലെ അഹമ്മദി നജാദ് ജനാധിപത്യത്തിന്റെ സംവാദ രാഷ്ട്രീയത്തിന് സന്നദ്ധമാവാൻ അമേരിക്കയോട് വിനയപൂർവ്വം ആവശ്യപ്പെടുന്നത് വർത്തമാനത്തിന്റെ ഇസ്ലാമിക ജനാധിപത്യ സാക്ഷ്യമാണ്. ജനാധിപത്യമാർഗം ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അവസരവാദ സമീപനമല്ല, അടവു നയവുമല്ല, അതാകുന്നു അടിസ്ഥാന നിലപാട്. ജനാധിപത്യ ശേഷി നിലനിൽക്കുന്ന ഇന്ത്യയിൽ ബലപ്രയോഗം അനിസ്ലാമിക സമീപനമാണ്. ധർമ്മവും യുക്തിയും ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക മാർഗത്തെ അപായപ്പെടുത്താനേ ബലപ്രയോഗം ഉപകരിക്കുകയുള്ളൂ. പശ്ചിമേഷ്യയിൽ ജനാധിപത്യ മാർഗത്തിലൂടെയുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളെ ഭരണകൂടത്തിന്റെ അധികാരമുഷ്കിൽ ഞെരിച്ചമർത്തുകയും അതിനോട് ലോകം കുറ്റകരമായ നിസ്സംഗത പുലർത്തുകയും ചെയ്ത സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തോട് കലഹിച്ചുകൊണ്ട് ആയുധം കയ്യിലേന്തിയവരെ മതവിരുദ്ധ പ്രവർത്തനമാണതെന്ന് സധൈര്യം പ്രഖ്യാപിച്ച് അവരെ പിന്തിരിപ്പിക്കുകയും അതിന് തയ്യാറാകാത്തവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയുമായിരുന്നു ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ. ഈജിപ്തിന്റെ അധികാരമേറ്റെടുത്ത പ്രവാചകനായ യൂസുഫ് ആദ്യം ഭക്ഷ്യവിഭവ സുരക്ഷയ്ക്കാണല്ലോ മുൻഗണന നൽകിയത്. കമ്പോള സമൂഹമായ മദ്യൻ നിവാസികളിൽ പ്രവാചകൻ ശുഐബ് വിപണിയിലെ ചതിപ്രയോഗങ്ങളെ ദൂരീകരിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകി. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ കാർഷിക സുരക്ഷയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വിലക്കയറ്റ നിയന്ത്രണവും ഒന്നാം അജണ്ടയായി സ്വീകരിക്കാൻ ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനം ബാധ്യസ്ഥമാണ്. ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ മുൻഗണന ശിക്ഷാവിധികൾ നടപ്പാക്കുന്നതിനല്ല, മറിച്ച് സാമൂഹിക സാമ്പത്തിക നീതിയുടെ സാക്ഷാത്കാരത്തിനാണ്. ധനകേന്ദ്രീകരണം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, പലിശ, ധൂർത്ത്, ദുർവ്യയം, ലഹരി ഉൽപ്പാദനവും വിനിയോഗവും, ലൈംഗിക വ്യാപാരം, ആത്മീയ വ്യാപാരം തുടങ്ങിയ ധനാഗമന മാർഗങ്ങളിൽ നിന്ന് മുക്തമായതും സമ്പന്നവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ യത്നിക്കലാണ് ഇസ്ലാമിക താൽപര്യം. ശിക്ഷ ധാർമ്മികാന്തരീക്ഷത്തിന്റെ കാവലാളാണ്. ധാർമ്മികാന്തരീക്ഷത്തിന്റെ എല്ലാ സംരക്ഷണ ഉപാധികളും ആദ്യം പാലിക്കേണ്ടതുണ്ട്. ലൈംഗിക സുരക്ഷ ഉറപ്പുവരുത്തുന്ന കുടുംബാന്തരീക്ഷം, ലൈംഗിക അരാജകത്വത്തിന് ഇടയാകുന്ന അശ്ലീലതാ പ്രചരണം വിലക്കൽ, കുടുംബ രൂപവൽക്കരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കൽ, ഇതൊക്കെയാണ് ഇസ്ലാമിക സ്റ്റേറ്റ് പ്രാഥമികമായി പരിഗണിക്കുക. ആ പരിഗണനകൾക്കു ശേഷം കുറ്റകൃത്യങ്ങൾ തുടർന്നാൽ ശിക്ഷ നടപ്പാക്കുക എന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ അനിവാര്യ ഉപാധിയാകും. ഇസ്ലാമിലെ ശിക്ഷാസമ്പ്രദായങ്ങളെ ക്രൂരമെന്ന് വ്യാഖ്യാനിച്ച് ഇസ്ലാമിക സ്റ്റേറ്റിനെ പ്രാകൃതം എന്ന് പരിചയപ്പെടുത്തുന്ന സമീപനം ഇന്നുണ്ട്. ഭൌതികാധിപത്യാന്തരീക്ഷത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതുപോലെ ഇസ്ലാമിക സ്റ്റേറ്റിലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു മനുഷ്യ കശാപ്പശാല ഇസ്ലാമിലുണ്ടാകുമെന്ന് പാശ്ചാത്യരും മതേതരവാദികളും ധരിക്കുന്നത്. കുറ്റകൃത്യം ഇല്ലാതായിത്തീരുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷമായിരിക്കും ഇസ്ലാമിന്റെ വിപ്ലവകരമായ മുൻഗണന. ശിക്ഷ അനിവാര്യമായി വന്നാൽ നടപ്പാക്കൽ ആ സാംസ്കാരിക പരിസരത്തിന് സംരക്ഷണത്തിന് അനിവാര്യ ഉപാധിയായി മാറും. അതോടൊപ്പം ബാഹ്യവും ആന്തരികവുമായ കാരണങ്ങളാൽ ഈ സാംസ്കാരിക അന്തരീക്ഷത്തിന് വിഘാതം സംഭവിച്ചാൽ ശിക്ഷാ നടപടി നിർത്തിവെക്കുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഇസ്ലാമിക നിയമസംഹിത അനുവാദം നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ മതേതര രാജ്യത്ത് ഇസ്ലാമിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിക്കൂടെന്ന നിലപാടിന്റെ കാരണം ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് അജ്ഞത മാത്രമാണെന്ന് വ്യക്തം. സർഗാത്മകമായ മതസൗഹൃദ ജനാധിപത്യാന്തരീക്ഷം ഉയർത്തിപ്പിടിക്കാൻ ഇസ്ലാമിനെപ്പോലെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രമീമാംസയ്ക്കും കഴിഞ്ഞിട്ടില്ല. വർത്തമാനത്തിൽ സാധിക്കുന്നുമില്ല, സാധിക്കുകയുമില്ല. ഇസ്ലാമിക രാഷ്ട്രീയവും ജമാഅത്തെ ഇസ്ലാമിയും. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ സൈദ്ധാന്തിക പ്രബോധനം ഇന്ത്യയിൽ ആരംഭിച്ചിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം, ദൈവത്തിന്റെ പരമാധികാരം എന്നീ സങ്കല്പങ്ങളിലാണ് ആ പ്രബോധനം ഊന്നി നിൽക്കുന്നത്. അതേ അവസരം പൗരോഹിത്യത്തിന്റെ ലാഞ്ചന അല്പം പോലും അതിനില്ല. ദൈവികത ഇവിടെ പൗരോഹിത്യത്തിന്റെ നിഷേധമാണ്. ജനാധിപത്യത്തിന്റെ എല്ലാ നന്മകളും ആവിഷ്കരിക്കാനും എല്ലാ തിന്മകളും നിരാകരിക്കാനും ദൈവികതയ്ക്ക് കരുത്തുണ്ട്. അടിസ്ഥാന നിയമങ്ങൾ ലഭ്യമാക്കുന്ന ജ്ഞാനരൂപമാണ് ദൈവം വേദഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യന് നൽകിയത്. ബൌദ്ധികമായും ശാരീരികമായും സഹജ പ്രകൃതങ്ങളിൽ പരിമിതികളുള്ള മനുഷ്യൻ രാഷ്ട്രത്തിന്റെ മൌലിക അടിത്തറകളെയും മനുഷ്യബന്ധങ്ങളെയും നിർവചിക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ കണ്ടെത്താൻ അശക്തൻ തന്നെയാണെന്ന വിനയാന്വിതമായ തിരിച്ചറിവാണ് നിയമസ്രോതസ്സിന് ദൈവത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. തന്റെ പരിമിതികൾ ആരുടെ ജീവിതത്തെയും ദുസ്സഹമാക്കരുതെന്ന നീതിബോധവും സ്വാതന്ത്ര്യത്തിന്റെ വിശാല താൽപര്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിയമനിർമ്മാണാധികാരം ദൈവത്തിൽ നിക്ഷിപ്തമാക്കൽ അനിവാര്യമാക്കുന്നു. പ്രപഞ്ചത്തിന്റെയും ജീവസാകല്യത്തിന്റെയും സൂക്ഷ്മതലങ്ങൾ ഏറ്റവും നന്നായി അറിയുന്ന ദൈവത്തിനെ സാമൂഹിക ജൈവബന്ധങ്ങളുടെ അടിസ്ഥാനങ്ങളെ നിർണ്ണയിക്കാൻ കഴിയൂ എന്ന ബോധ്യമാണ് ദൈവിക പരമാധികാരം അഥവാ ഹാക്കിമിയത്തുള്ള എന്ന കരുത്തുറ്റ അടിത്തറയ്ക്ക് നിദാനം. എന്നാൽ മനുഷ്യന്റെ വൈജ്ഞാനിക ശേഷിയെയും ബുദ്ധിപരമായ കരുത്തിനെയും അവഗണിക്കുന്നില്ല ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ. ദൈവനിർമ്മിതമായ അടിസ്ഥാന നിയമങ്ങൾക്ക് ചലനാത്മകത പ്രദാനം ചെയ്യുന്നത് ഗവേഷണ അഥവാ ഇജ്തിഹാദാണ്. മാറിയ കാലത്തോടൊപ്പം ഇസ്ലാമിക രാഷ്ട്രീയ പ്രയോഗത്തെ പാകപ്പെടുത്താൻ ബുദ്ധിജീവികളുടെ ഗവേഷണത്തിലുള്ള പങ്ക്, അനുഭവങ്ങളുടെ ആഴമേറിയ അറിവുകൾ, കൂടിയാലോചനകൾ എന്നിവയുടെ അനിവാര്യത ഇത് വ്യക്തമാക്കുന്നു. മുഖ്യഭരണാധികാരി അടക്കം ഭരണകൂട നടത്തിപ്പിനുള്ള എല്ലാ പ്രതിനിധികളും തെരഞ്ഞെടുക്കുന്ന സമ്പൂർണ്ണ ജനാധിപത്യ മാർഗമാണ് ഇസ്ലാമിന് ഏറെ പഥ്യം. കൂടിയാലോചന അഥവാ ഷൂറയിലൂടെയുള്ള നിർവഹണമാകട്ടെ ഖുർആൻ പ്രഖ്യാപിച്ചതും പ്രവാചകനും ഖലീഫമാരും പ്രയോഗവൽക്കരിച്ചതുമാണ്. ഇസ്ലാമിക ആശയപ്രബോധനത്തിന് ഊന്നൽ നൽകി അതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ ചുവടുകളിലാണ് ജമാഅത്തെ ഇസ്ലാമി. ജനാധിപത്യ ഭരണഘടനയ്ക്കകത്തുപോലും താവളം കണ്ടെത്തുന്ന ഏകാധിപത്യ വാഴ്ചയെ തോൽപ്പിക്കാനായിരുന്നു ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ ശ്രദ്ധേയമായ പ്രായോഗിക രാഷ്ട്രീയ ഇടപെടൽ. അടിയന്തരാവസ്ഥയിലെ കരാളതയിൽ ഇന്ദിരാവാഴ്ചയുടെ ജനാധിപത്യ വിരുദ്ധതയെ പരാജയപ്പെടുത്താൻ ജയപ്രകാശ് നാരായണൻ നയിച്ച പോരാട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുക്കുകയുണ്ടായി. ക്രിമിനലിസം, അധാർമികത, ലഹരി മാഫിയ എന്നിവ രാഷ്ട്രഘടനയെ എതിർവാക്ക് കേൾപ്പിക്കാതെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിച്ചത്. സവർണ ഫാസിസത്തിന്റെ വളർച്ചയെ ജനാധിപത്യ മാർഗേണ ചെറുക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം. പ്രതിവർഗീയതയും സങ്കുചിത സാമുദായികതയും സായുധ ചെറുത്തുനിൽപ്പും പരിഹാരമല്ലെന്നത് ജമാഅത്തിന്റെ ഉറച്ച നിലപാടാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ ദേശരാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനം ചെലുത്തുകയുണ്ടായി. വൈകാരിക സാമുദായിക പ്രതലങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്ത്യൻ മുസ്ലിം രാഷ്ട്രീയത്തെ ഫാസിസത്തിനെതിരായ സർഗാത്മക രാഷ്ട്രീയമാക്കി രൂപപ്പെടുത്തിയതിന് ഇന്ത്യൻ സമൂഹം ജമാഅത്തെ ഇസ്ലാമിയോട് കടപ്പെട്ടിരിക്കുന്നു. ലോകവീക്ഷണമുള്ള ഇസ്ലാമിക പ്രസ്ഥാനം ആഗോള പ്രതിപക്ഷമായി മുതലാളിത്ത സഖ്യത്തെ അടയാളപ്പെടുത്തി കഴിഞ്ഞ രാഷ്ട്രീയ സന്ദർഭമാണിത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുതലാളിത്ത വിരുദ്ധ വീക്ഷണത്തിലൂന്നി നിർവചിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ ചലനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി മുതലാളിത്ത വിരുദ്ധ ചേരിയെ കർമ്മോത്സുകമാക്കി കേരളീയ രാഷ്ട്രീയത്തെ പുനർനിർണയിക്കുകയെന്ന ചരിത്രപരമായ കടമ നിറവേറ്റി വരികയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ. ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രീയം വിമോചനപരമാണ്. ദലിതനും ആദിവാസിയും നിരക്ഷരനും ദരിദ്രനും സ്ത്രീകളുമെല്ലാം ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെ വിമോചിതരാവണം. ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ സൈദ്ധാന്തിക അവതരണവും ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഭൂമികയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രായോഗിക സമീപനങ്ങളും ഇന്ത്യയിൽ നിന്ന് പ്രസക്തമാണ്. ഫാസിസത്തെയും മുതലാളിത്തത്തെയും പ്രതിപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ നേതൃത്വം നൽകുന്നത്. ഇടതുപക്ഷത്തും ഇസ്ലാമിക പക്ഷത്തുമുള്ള വിവേചന സ്വപ്നങ്ങളുടെ കൂട്ടായ്മയും ഫാസിസത്തെ ചെറുക്കുന്ന മതേതര കൂട്ടായ്മയും ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ പ്രയോഗങ്ങളാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന മൌലിക വിഷയങ്ങളിൽ സർഗാത്മകമായി ഇടപെടുന്ന ജനപക്ഷ രാഷ്ട്രീയമായി ഇന്ത്യയിൽ അത് വികാസം പ്രാപിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയം ഇസ്ലാമിനെ അവഗണിച്ചുകൊണ്ട് രൂപപ്പെടുത്തുക അസാധ്യമായിരിക്കും.